രമണഗീത വിവർത്തനം സ്വാമി സുരേശാനന്ദ. കാവ്യകണ്ഠ ഗണപതി മുനിയുടെയും മറ്റു ചില ഭക്തന്മാരുടെയും പ്രശ്നങ്ങൾക്ക് ഭഗവാൻ നൽകിയ മറുപടികളെ കാവ്യകണ്ഠ ഗണപതി മുനി തന്നെ സംസ്കൃതത്തിലാക്കിയതാണ് രമണഗീത. സുരേശാനന്ദ വിരചിതമായ അതിൻ്റെ മലയാള വിവർത്തനത്തിൽ നിന്ന് ഏതാനും ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമ്പാദകൻ സ്വാമിനാഥൻ. ചോദ്യം: സത്യാസത്യവിവേകേന മുച്യതേ കേവലേന കിം ഉദാഹോ ബന്ധഹാനായ വിദ്യതേ സാധനാനന്തരം. മലയാളം വെർഷൻ: സത്യാസത്യവിവേകത്താൽ മാത്രം മുക്തി ലഭിക്കുമോ, അല്ലെങ്കിൽ ബന്ധഹാനിക്കായി ഉണ്ടോ സാധനമന്യമായി? സാരം: സത്യാസത്യവിവേകം കൊണ്ടു മാത്രം മുക്തി ലഭിക്കുന്നതാണോ, ബന്ധമോചനത്തിന് അന്യസാധനകൾ ആവശ്യമാണോ? ഈ ചോദ്യങ്ങൾക്ക് ഭഗവാന്റെ മറുപടി. സംസ്കൃതം: മോചയേത് സകലാൻ ബന്ധാൻ ആത്മനിഷ്ഠൈവ കേവലം സത്യാസത്യവിവേകം തു പ്രാഹുർവൈരാഗ്യസാധനം. മലയാളം: ആത്മസംസ്ഥിതി കൊണ്ടല്ലോ ബന്ധഹാനി ഭവിപ്പത്, സത്യാസത്യവിവേകം താൻ വൈരാഗ്യത്തിനു സാധനം. സാരം: ആത്മനിഷ്ഠ കൊണ്ടു മാത്രമേ സംസാരബന്ധം നശിക്കുകയുള്ളൂ. സത്യാസത്യവിവേചനം വൈരാഗ്യത്തെ ജനിപ്പിക്കുന്നു. അത് ഉപാസനയ്ക്കുള്ള മാർഗമാണ് എന്നു മാത്രം. സഹജസ്ഥിതി. സംസ്കൃതം: വിഷയാൻ സംപരിത്യജ്യ സ്വസ്വഭാവേന സംസ്ഥിതി ജ്ഞാനജ്വാലാകൃതി പ്രോക്ത സഹജസ്ഥിതിരാത്മനഃ. മലയാളം: വിഷയങ്ങൾ വെടിഞ്ഞേറ്റം ജ്ഞാനോജ്വലം കലർന്നഹോ സ്വസ്വരൂപാനുസന്ധാനം ചെയ്വതേ സഹജസ്ഥിതി. സാരം: സ്ഥൂല ബാഹ്യാഭ്യന്തരങ്ങളായ വിഷയാഭിലാഷങ്ങളെ ത്യജിച്ച് സ്വയം പ്രകാശത്തോടുകൂടി സ്വസ്വരൂപത്തിൽ തന്നെ സ്ഥിരമായി നിഷ്ഠ ചെയ്യുന്നതാണ് സഹജസ്ഥിതി. വേദാന്തസാരം. സംസ്കൃതം: ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി വിശമനസാ സ്വം ചിന്വതാ മജ്ജതാവ പവനചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം. മലയാളം: ഹൃദയഗുഹയിന്മധ്യേ കേവലം ബ്രഹ്മമായി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേ ലസിപ്പു മനമതു ഹൃദി ചേർത്തി തേടിയോ മുങ്ങിയോ നീ പവനഗതി തടഞ്ഞോ സ്വാത്മനിഷ്ഠത്വമേൽപ്പു. സാരം: ഹൃദയാകാശമധ്യത്തിൽ കേവല ബ്രഹ്മം ഞാൻ എന്ന സ്വാത്മസ്വരൂപത്തോടുകൂടി പ്രശോഭിക്കുന്നു. മനസ്സിനെ ഹൃദയത്തിൽ മുങ്ങിയും പ്രാണായാമത്താലും നീ സ്വാത്മനിഷ്ഠനായി ഭവിച്ചാലും. വേദാന്തസാര സർവത്തെ സംക്ഷിപ്തമായി പ്രസ്താവിക്കുന്ന ഈ ശ്ലോകം രമണഗീതയിലെ സുപ്രധാനവും ഭഗവാൻ മഹർഷിയാൽ തന്നെ രചിതവുമായിട്ടുള്ളതാണ്. പഞ്ചഭൂതനിർമ്മിതമായ ഈ ദേഹത്തിൽ ആത്മാവിൻ്റെ സ്ഥാനമാണ് ഹൃദയമെന്ന് ശ്ലോകത്തിൽ പൂർവാർദ്ധത്തിൽ പരാമർശിക്കപ്പെട്ടത്. ഇവിടെ തന്നെ ആത്മാവിൻ്റെ ദ്വൈത ലക്ഷണഖണ്ഡനവും പ്രത്യക്ഷാനുഭവവും ആത്മപ്രതിപാദകങ്ങളായ മറ്റു ലക്ഷണങ്ങളുടെ ഖണ്ഡനവും പറയപ്പെട്ടിരിക്കുന്നു. ശ്ലോകത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ ശിഷ്യന്മാരുടെ അഭ്യാസ സൗകര്യത്തിനായി മൂന്ന് മാർഗങ്ങളെ ഇവിടെ വിവരിച്ചിരിക്കുന്നു. ഈ മാർഗങ്ങൾ മൂന്നും പര്യവസാനത്തിൽ ഒന്നുതന്നെയാണ്. ഒന്നാമത്തെ മാർഗത്തിന് മാർഗണം അഥവാ അന്വേഷണം, രണ്ടാമത്തേതിന് മജ്ജനമെന്നും മൂന്നാമത്തേതിനും പ്രാണരോധനമെന്നും പേരുകൾ. ഒന്നാമത്തേത് ഞാൻ ആർ എന്ന അന്വേഷണ മാർഗം. രണ്ടാമത്തേത് ആത്മാവിൻ്റെ സ്ഥാനമായ ഹൃദയത്തിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കൽ. മൂന്നാമത്തേത് പ്രാണായാമം. മനുഷ്യരുടെ കർത്തവ്യം. ജനനമരണരൂപമായ ഈ സംസാരത്തിൽ മനുഷ്യൻ്റെ പ്രധാന കർത്തവ്യമെന്തെന്നുള്ള ചോദ്യത്തിന് എല്ലാ കർമ്മങ്ങൾക്കും കർമ്മഫലങ്ങൾക്കും അധിഷ്ഠാനമായ സ്വാത്മസ്വരൂപത്തെ ഗ്രഹിക്കുന്നതു തന്നെ ശ്രേയസ്സിനെ കാംക്ഷിക്കുന്ന മനുഷ്യരുടെ പ്രധാന കർത്തവ്യമെന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു. സ്വസ്വരൂപം വിജ്ഞേയം പ്രധാനം മഹതിച്ഛത പ്രതിഷ്ഠായത്ര സർവേഷാം ഫലാനാം ഉതകർമ്മണാം. മലയാളം. കർമ്മങ്ങൾക്കും ഫലങ്ങൾക്കും ആശ്രയസ്ഥാനമായിടും സ്വസ്വരൂപം ഗ്രഹിക്കേണം ശ്രേയസ്സിച്ഛിപ്പവൻ ദൃഢം. സാരം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. ബ്രഹ്മാഹം, ബ്രഹ്മം ഞാനാണ്. ഞാൻ ബ്രഹ്മമയം, ഇക്കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ഞാൻ സർവമാണ്, ഇക്കാണുന്നതെല്ലാം ബ്രഹ്മമാണ് എന്നിങ്ങനെയുള്ള വൃത്തികളെല്ലാം മനസ്സിൻ്റെ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഭാവനകളാണെന്നും മനസ്സ് ശുദ്ധജ്ഞാനമെന്നും ഭഗവാൻ തുടർന്ന് വിശദീകരിക്കുന്നു. ഹൃദയം. ഹൃദയത്തെക്കുറിച്ച് വ്യക്തമായ നിർവചനമാണ് ഭഗവാൻ കൊടുക്കുന്നത്. മനസ്സിൻ്റെ സകല വൃത്തികൾക്കും മൂലകാരണമായ ഞാൻ വൃത്തി ജനിക്കുന്ന സ്ഥാനത്തിനാണ് ഹൃദയമെന്ന് പറയുന്നത്. അഹം വൃത്തി ജനിക്കുന്ന സ്ഥാനമാം ഹൃദയം ദൃഢം. ഈ ഹൃദയം രക്തപിണ്ഡമായ ഭൗതിക ഹൃദയത്തിൽ നിന്നും വ്യതിരിക്തമാണ്. അയം ഹൃദ് എന്ന പദവ്യുത്പത്തിയിൽ നിന്നും കൊണ്ടു തന്നെ ഹൃദയം ആത്മസ്വരൂപമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മാണ്ഡം മുഴുവൻ ശരീരത്തിലും ശരീരം ഹൃദയത്തിലും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഹൃദയം സർവലോകത്തിൻ്റെയും രൂപസംഗ്രഹമാണെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. വിശ്വമെല്ലാം ശരീരത്തിൽ, ശരീരം ഹൃദയത്തിലും, അതിനാൽ ഹൃദയം തന്നെ വിശ്വത്തിൻ രൂപസംഗ്രഹം. അന്യസാധനാമാർഗങ്ങൾ കൊണ്ട് അദ്ഭുതമായ സിദ്ധികൾ ലഭിച്ചെന്നു വരാം. എന്നാൽ ഒടുവിൽ ആത്മവിചാരം കൊണ്ടു മാത്രമേ മുക്തി ലഭിക്കൂ എന്നുറപ്പിച്ച് പറയുന്നു ആത്മവിചാരത്തിൻ അധികാരി. ഈ ആത്മവിചാരത്തിന് ശരിയായ അധികാരി ആരെന്ന് തുടർന്ന് ഭഗവാൻ വിശദീകരിക്കുന്നു. ഉപാസനകൾ കൊണ്ടും മുജ്ജന്മസുഹൃതം കൊണ്ടും മനഃശുദ്ധി ലഭിച്ച് ശരീരത്തിലും വിഷയങ്ങളിലും അനാത്മഭാവത്തോടുകൂടിയവനും മനസ്സു വ്യാപരിച്ചാലും വിഷയങ്ങളിൽ യാതൊരു അഭിലാഷവുമില്ലാതെ ശരീരം കേവലം നശ്വരമാണെന്നുള്ള ഭാവനയോടുകൂടിയവനുമാണ് അധികാരി. ആശ്രമവിചാരം. ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ സന്യാസിയോ സ്ത്രീയോ ശൂദ്രനോ ആരായാലും പരിപക്വാവസ്ഥയിൽ എത്തിയിട്ടുള്ളവർക്ക് ആത്മവിചാരം ചെയ്യാവുന്നതാണ്. ലോകകാര്യങ്ങൾ ശരിയായി നടക്കുവാൻ വേണ്ടിയാണ് ആശ്രമങ്ങൾ കൽപ്പിക്കപ്പെട്ടത്. ആദ്യത്തെ മൂന്ന് ആശ്രമങ്ങളും ജ്ഞാനത്തിന് പ്രതികൂലമല്ല. സന്യാസ ലക്ഷണം ജ്ഞാനമാണ്, കാഷായ മുണ്ടനങ്ങളല്ലെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. സന്യാസോ നിർമ്മലം ജ്ഞാനം ന കാഷായോ ന മുണ്ടനം. രമണഗീത 8:5 മറ്റുള്ള ആശ്രമങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയാണ് ഗൃഹസ്ഥാശ്രമം വ്യവസ്ഥാപിതമായിരിക്കുന്നത്. സർവേഷാം ഉപകാരായ ഗൃഹസ്ഥാശ്രമമുച്യതേ. രമണഗീത 10:1 ഏഴാം ശ്ലോകം. ഗൃഹസ്ഥനായാലും സർവപ്രാകാരേണ നിസ്സംഗനായവന് സ്വരൂപപ്രകാശം സിദ്ധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ലെന്ന് തുടർന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. സമുദായം. സംഘവിദ്യ എന്ന 10-ാം അധ്യായത്തിൽ സമുദായത്തെക്കുറിച്ചും സമുദായ അംഗങ്ങളെക്കുറിച്ചുമുള്ള പ്രതിപാദനമാണ്. കാലത്തിനനുസരിച്ച് ആചാരങ്ങളെ അനുഷ്ഠിച്ചു വരുന്നവർക്ക് സമുദായം ഒരു ശരീരം പോലെയാണ്. വ്യക്തികൾ ആ ശരീരത്തിൻ്റെ അവയവങ്ങളും. ശരീരാവയവങ്ങൾ ഏതുപ്രകാരം ദേഹത്തിന് ഉപകാരം ചെയ്യുന്നുവോ അതുപോലെ സമുദായത്തിന് അംഗങ്ങൾ ഉപകാരം ചെയ്ത് ഉത്കർഷത്തെ പ്രാപിക്കുന്നു. സമുദായത്തെ വാക്കുകൊണ്ടും ശരീരം കൊണ്ടും സേവിക്കുകയും അങ്ങനെ ആചരിക്കുവാൻ മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വമനഃശുദ്ധിക്ക് ശാന്തിയും സമുദായ ഉത്കർഷത്തിന് ശക്തിയും ആവശ്യമാണ്. ശക്തി കൊണ്ട് സമുദായത്തെ ഉദ്ധരിച്ച് അതിൽ ശാന്തിയെ നിലനിർത്തേണ്ടതാണ്. സ്വമനഃശുദ്ധയേ ശാന്തിഹി ശക്തിസംഘസ്യ വൃദ്ധയെ ശക്തിയാ സംഘം വിധായോച്ചൈഹി ശാന്തിം സംസ്ഥാപയേത് നരഹ. രമണഗീത 10-ാം അധ്യായം 8-ാം ശ്ലോകം. ദേഹധാരികളായ മനുഷ്യ സമുദായം എത്തിച്ചേരേണ്ട പരമലക്ഷ്യം സമത്വവും സാഹോദര്യവുമാണെന്നും വ്യക്തികൾ തമ്മിലുള്ള സഹോദരഭാവം കൊണ്ട് പരമമായ ശാന്തി ഉണ്ടാകുമെന്നും അപ്പോൾ ഭൂമണ്ഡലം മുഴുവൻ ഒരു ഗൃഹം പോലെ ശോഭിക്കുമെന്നും തുടർന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു. സിദ്ധിയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞതിങ്ങനെയാണ്. ജ്ഞാനിയായവന് സ്വസ്വരൂപത്തെ വിട്ട് പ്രപഞ്ചഗ്രഹണമില്ല. അതായത് ജ്ഞാനിക്ക് ബാഹ്യവിഷയങ്ങൾ തന്നിൽ നിന്ന് അന്യമല്ല. അതുപോലെ ചെയ്യപ്പെടുന്ന സിദ്ധികളും തന്നിൽ നിന്ന് അന്യമല്ല. പ്രാരബ്ധ ദോഷമില്ലാത്ത യോഗി ശക്തിപൂർണനായിരുന്നാലും സിദ്ധിയുള്ളവനായിരുന്നാലും അലയറ്റ സമുദ്രം പോലെ യാതൊരു ചലനവുമില്ലാതെ ശാന്തനായിരിക്കുന്നു. സഹജസ്ഥിതിയുടെ പരിപാകത്താൽ ശക്തികൾ ഉദ്ഭവിക്കുന്നതാണ്. ജ്ഞാനവും ശക്തിയും വിഭിന്നമാണെന്ന് വിചാരിക്കുന്നവൻ അജ്ഞാനിയാണ്. ശക്തിയും ശിവനും തമ്മിൽ ഭേദമില്ലെന്ന് പിന്നീട് പറയുന്നു. ഈശ്വരനഥ ശക്തിക്കും ഭേദം ദൃഷ്ടി നിമിത്തമാം ഭിന്നദൃഷ്ടി വെടിഞ്ഞീടിൽ രണ്ടുമൊന്നായിടും ദൃഢം. ഈശ്വരൻ ശക്തി എന്ന ദ്വന്ദ്വഭാവം കർത്തൃത്വബോധം കൊണ്ടുണ്ടാകുന്നതാണ്. ഭിന്നദൃഷ്ടി വെടിയുന്നതായാൽ ഈശ്വരനും ശക്തിയും ഒന്നായി ഭവിക്കുന്നു. ഈശ്വരൻ പരാശക്തിയാൽ ചലിക്കുന്നവനായി തോന്നുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അചലനാണ്. കേവലമായ ഈ രഹസ്യം മുനിക്കു മാത്രമേ അനുഭവവേദ്യമാവുകയുള്ളൂ. ആത്മവിചാരം സ്ത്രീകൾക്ക്. കാവ്യകണ്ഠ ഗണപതി മുനിയുടെ പത്നിയായ വിശാലാക്ഷി ഭഗവാനോട് സ്ത്രീകൾക്ക് സന്യാസിക്കാൻ അധികാരമുണ്ടോ, ജീവൻമുക്തയായ സ്ത്രീയുടെ ദേഹത്തെ ദഹിപ്പിക്കണമോ സമാധിയിരുത്തണമോ എന്നു രണ്ടു ചോദ്യങ്ങൾ ചോദിച്ചു. പുരുഷന്മാർക്കെന്ന പോലെ ആത്മാവിൽ സ്ഥിതി ചെയ്ത് പരിപക്വാവസ്ഥയെ പ്രാപിച്ച സ്ത്രീജനങ്ങൾക്കും സന്യാസം സ്വീകരിക്കാവുന്നതാണെന്ന് ഭഗവാൻ പറഞ്ഞു. മുക്തിയും ജ്ഞാനവും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമാണ്. അതുകൊണ്ട് ജീവൻമുക്തരായ സ്ത്രീകളുടെ ദേഹം ദേവാലയമാകുന്നു. ജീവൻമുക്താവസ്ഥ. ജീവൻമുക്തൻ്റെ അവസ്ഥയെക്കുറിച്ച് കാവ്യകണ്ഠ ഗണപതി മുനിയുടെ ചോദ്യത്തിന് ഭഗവാൻ നൽകിയ വിശദീകരണം ഇപ്രകാരമാണ്. സ്വരൂപേ സുദൃഢാ നിഷ്ഠ ജീവൻമുക്തിരുദാഹൃത സ്വാത്മാവിൽ നിഷ്ഠ ചെയ്തിടിൽ ജീവൻമുക്തിയതായിടും. പ്രജ്ഞാനം ഒന്നേയുള്ളൂ, മുക്തിയും ഒന്നേയുള്ളൂ. ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും ദേഹവുമായുള്ള ബന്ധം വിട്ടാൽ ജീവൻ മുക്തനാകും. ബ്രഹ്മലോകപ്രാപ്തനും ജീവൻ മുക്തനും തമ്മിൽ അനുഭൂതിയിൽ വ്യത്യാസമില്ലെന്നു ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നു. സ്വരൂപനിഷ്ഠയും ബന്ധഹാനിയും ഒന്നുതന്നെ. അതുകൊണ്ട് മുക്തിയും ഒന്നേയുള്ളൂ. ഭേദമുണ്ടെന്നു തോന്നുന്നത് അന്യൻ്റെ ബുദ്ധിക്ക് മാത്രമാണ്. മുക്തിരേഖ വിധൈവ സ്യാത് ഭേദസ്തു പരബുദ്ധിഗഹ. മുക്തി ഏകവിധം തന്നെ, ഭേദമന്യൻ്റെ ബുദ്ധിയിൽ. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ. ശ്രവണമനനിധിധ്യാസനങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന നിർവചനങ്ങൾ ശ്രദ്ധേയങ്ങളാണ്. ഗുരുവിൽ നിന്നോ വേദാന്തവാക്യങ്ങളിലൂടെയോ പൂർവപുണ്യം കൊണ്ടോ തൻ്റെ ചിത്തത്തിൽ നിന്നും ദേഹാദിവിലക്ഷണമായ അഹം പദാർത്ഥത്തെ ആശ്രയിച്ചാണ് നീ എന്ന് ശ്രവിക്കുന്നതാണ് യഥാർത്ഥ ശ്രവണം. അതുപോലെ ആത്മാനുസന്ധാനമാണ് യഥാർത്ഥ മനനം എന്ന് ഭഗവാൻ പറയുന്നു. സന്ദേഹ വിപരീതങ്ങളില്ലാത്ത നിശ്ചയാത്മിക ബുദ്ധിയെ നിധിധ്യാസനമെന്നു ചിലർ ഉദ്ഘോഷിക്കുമ്പോൾ, സന്ദേഹ വിപര്യയങ്ങൾ പൂർണ്ണമായും നീങ്ങുന്നത് ആത്മജ്ഞാനം അനുഭവപ്പെടുമ്പോഴാണെന്നും അഥവാ സ്വരൂപ സംസ്ഥിതിയാണ് നിധിധ്യാസനമെന്നും ഭഗവാൻ വ്യക്തമാക്കുന്നു. തസ്മാത് സ്വരൂപവിജ്ഞാനം നിധിധ്യാസനമുച്യതേ. ഭക്തിയെപ്പറ്റി ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ആത്മാവ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ആത്മാവേക്കാൾ പ്രിയമായി മറ്റൊന്നുമില്ല. ആത്മാവിൽ തൈലധാര പോലെ ഇടവിടാതെയുള്ള പ്രേമത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആത്മാ പ്രിയഹ, ഈ സ്വാത്മജ്ഞാനം, സമസ്തസ്യ പ്രിയം നേതരാത്മനഃ, അച്ഛിന്ന തൈലധാരവത് പ്രീതിർ ഭക്തിരുദാഹൃത. മറ്റൊരു ചോദ്യത്തിനുത്തരമായി ഭഗവാൻ പറഞ്ഞു, ജ്ഞാനോദയമുണ്ടാകുന്നത് ദിനം പ്രതി അല്പാൽപമായിട്ടല്ല, അഭ്യാസം പൂർണ്ണമാകുമ്പോൾ ജ്ഞാനം പൊടുന്നനെ പൂർണ്ണസ്വരൂപത്തിൽ പ്രകാശിക്കുന്നു. ക്രമേണ യാതിന ജ്ഞാനം കിഞ്ചിത് കിഞ്ചിത് ദിനേ ദിനേ അഭ്യാസപരിപാകേന ഭാസത്തെ പൂർണമേകത. സുരേശാനന്ദജിയുടെ മലയാള വിവർത്തനം നോക്കുക. അല്പാൽപമായി ദിനം തോറും ഭാസിക്കുന്നതുമില്ലതു അഭ്യാസപരിപാകത്താൽ ഉദിക്കും പൂർണമേകത. ഈ ജ്ഞാനം ഒരിക്കൽ സിദ്ധിച്ചാൽ പിന്നീടൊരിക്കലും അത് നഷ്ടമാകുകയില്ലെന്നും, ആ ജ്ഞാനം ഒന്നേ ഉള്ളൂവെന്നും അതിന് വിവിധ ഭൂമികകൾ കൽപ്പിക്കുന്നത് അന്യരുടെ ബുദ്ധിക്കനുസരിച്ചാണെന്നും ഭഗവാൻ വിശദമാക്കുന്നു. സിദ്ധന്മാരുടെ മഹിമ എപ്രകാരമുള്ളതാണെന്ന് അമൃതനാഥ യതീന്ദ്രൻ്റെ അവസാനത്തെ ചോദ്യത്തിന്, സിദ്ധന്മാരുടെ മഹിമ ദുരൂഹമാണെന്നും അവർ ശിവനു തുല്യരും ശിവസ്വരൂപരും വരം നൽകാൻ പ്രാപ്തരായവരുമാണെന്നാണ് ഭഗവാൻ അഭിപ്രായപ്പെട്ടത്. സിദ്ധലോക മഹിമാതു ദുരൂഹ തേ ശിവേന സദൃശ ശിവരൂപാഹ. സിദ്ധന്മാരുടെ മഹിമ ദുരൂഹമത്രേ, അവർ ശിവനു തുല്യരെന്നു മാത്രമല്ല ശിവസ്വരൂപികൾ തന്നെയാണ്. ഓം തത് സത്. ശ്രീ രമണാർപ്പണമസ്തു. ഞാൻ എന്ന വിചാരം അല്പം പോലും ഇല്ലാത്ത അവസ്ഥ തന്നെയാകുന്നു സ്വരൂപം. അതുതന്നെയാണ് മൗനം എന്ന് പറയുന്നത്. സ്വരൂപം തന്നെ ജഗത്, സ്വരൂപം തന്നെ ഞാൻ, സ്വരൂപം തന്നെ ഈശ്വരൻ, എല്ലാം ശിവരൂപം തന്നെ ഭഗവാൻ.